എബ്രായർ അധ്യായം 8. ഞങ്ങൾ പറയുന്നതിന്റെ കാതലായ കാര്യം ഇതാണ്, ഞങ്ങൾ പറയുന്ന തരത്തിലുള്ള ഒരു മഹാപുരോഹിതൻ ഇപ്പോൾ നമുക്കുണ്ട്. ആ മഹാപുരോഹിതൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നു. എല്ലാ മഹാപുരോഹിതർക്കും ദൈവത്തിനായി കാഴ്ചകളും യാഗങ്ങളും അർപ്പിക്കേണ്ട ജോലിയുണ്ട്. അതിനാൽ നമ്മുടെ മഹാപുരോഹിതനും തീർച്ചയായും ദൈവത്തിന് എന്തെങ്കിലും അർപ്പിക്കണം. നമ്മുടെ മഹാപുരോഹിതൻ ഭൂമിയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ അവനൊരു പുരോഹിതനാകാൻ കഴിയുമായിരുന്നില്ല. ന്യായപ്രമാണം അനുശാസിക്കുന്ന വിധത്തിൽ കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതർ പുരോഹിതനാകാൻ കഴിയുമായിരുന്നില്ല. ഈ പുരോഹിതർ ചെയ്യുന്ന കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പകർപ്പും സ്വർഗീയ കാര്യങ്ങളുടെ നിഴലുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കൂടാരം നിർമ്മിക്കാൻ തയ്യാറായപ്പോൾ മോശയെ ദൈവം താക്കീത് ചെയ്തത്.
പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ചു തന്ന അതേ രൂപരേഖയിൽ തന്നെ എല്ലാം നിർമ്മിതമാവുമെന്ന് തീർച്ചപ്പെടുത്തുക.
എന്നാൽ ക്രിസ്തുവിന് നൽകിയ പ്രവൃത്തി മറ്റു പുരോഹിതർക്ക് നൽകിയതിനേക്കാൾ ഏറെ വലുതായിരിക്കുന്നു. അതേപോലെ ദൈവത്തിൽ നിന്ന് ജനങ്ങൾക്കായി ക്രിസ്തു എത്തിച്ച പുതിയ നിയമം പഴയതിനേക്കാൾ ഏറെ ഉന്നതമായിരുന്നു. പുതിയ നിയമമാകട്ടെ മെച്ചപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതുമാണ്. ആദ്യ നിയമത്തിൽ കുറവൊന്നുമില്ലായിരുന്നു എങ്കിൽ രണ്ടാമതൊന്നിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ജനങ്ങളിൽ എന്തോ കുഴപ്പം ദൈവം കണ്ടെത്തി. ദൈവം പറഞ്ഞു,
ഇസ്രായേല്യർക്കും യഹൂദർക്കും ഞാൻ ഒരു പുതിയ നിയമം നൽകുന്ന സമയം വരുന്നു എന്ന് കർത്താവ് പറയുന്നു. ഞാൻ അവരുടെ പൂർവികരുടെ കൈക്കു പിടിച്ചു മിസ്രൈമിന് പുറത്തേക്ക് നയിച്ചപ്പോൾ നൽകിയ നിയമം പോലുള്ളതല്ലിത്. ഞാൻ അവരുമായി ഊട്ടിയുറപ്പിച്ച ആ നിയമത്തോട് അവർ കൂറുപുലർത്താത്തതിനാൽ ഞാൻ അവരിൽ നിന്നകന്നു എന്ന് കർത്താവ് പറയുന്നു. ഇതാണ് ഞാൻ ഇസ്രായേൽ ജനതയ്ക്കു നൽകുന്ന പുതിയ നിയമം. ഞാൻ ഈ നിയമം ഭാവിയിൽ നൽകും, കർത്താവ് പറയുന്നു. എന്റെ ന്യായപ്രമാണം ഞാൻ അവരുടെ മനസ്സിൽ സ്ഥാപിക്കുകയും അവരുടെ ഹൃദയത്തിൽ എഴുതുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കുകയും ചെയ്യും. ഒരിക്കലും ഒരുവന് തന്റെ സഹോദരനെയോ ദൈവത്തിന്റെ മറ്റു ജനത്തെയോ പഠിപ്പിക്കേണ്ടി വരില്ല. ദൈവത്തെ അറിയുക എന്ന് അവൻ അവരോട് പറയേണ്ടത് ആവശ്യമായും വരില്ല. എന്തുകൊണ്ടെന്നാൽ സകലരും ഉന്നതനും എളിയവനും എന്നെ അറിയും. കൂടാതെ എനിക്കെതിരായി അവർ ചെയ്ത തെറ്റുകൾ ഞാൻ പൊറുക്കും. അവരുടെ പാപങ്ങളെ ഞാനൊട്ട് സ്മരിക്കുകയുമില്ല.
ദൈവം ഇതിനെ പുതിയ നിയമമെന്ന് വിളിച്ചതിനാൽ പ്രഥമ നിയമം അവൻ പഴയതാക്കി. പഴയതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ എന്തും അപ്രത്യക്ഷമാകാൻ യോഗ്യമാണ്.